അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. രക്ഷിക്കപ്പെടുവാൻ ന്യായപ്രമാണം അനുഷ്ഠിക്കണം എന്ന് വാദിക്കുന്നവർ ഈ വാക്യം ഒന്ന് വിശദീകരിക്കാമോ?
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
വാസ്തവത്തിൽ മനുഷ്യൻ പാപിയാണോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു വ്യക്തി പറഞ്ഞു, മനുഷ്യൻ പാപിയാകുന്നു എന്ന് പറയുന്നതാണ് പാപമെന്ന്. അത് സത്യമാണോ? ഏതായാലും ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന റോമാലേഖനത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ എത്ര ക്രമീകൃതമായിട്ടാണ് ഓരോന്നും പറയുന്നതെന്ന് ശ്രദ്ധിച്ചോ. അവിടുത്തെ സഭയിൽ മുൻപ് പൌലോസ് പോയിരുന്നില്ല എങ്കിലും എത്ര സൂക്ഷ്മമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ ഗ്രഹിച്ചു വച്ചിരുന്നത്. ആദ്യം അവരെ അഭിവാദനം ചെയ്തതിനു ശേഷം താൻ റോമിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം പൌലോസ് പറഞ്ഞു. ഒന്നാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ ഈ ലേഖനത്തിന്റെ ചിന്താവിഷയം അവതരിപ്പിച്ചതിനു ശേഷം ലോകത്തിന്റെ ആവശ്യം എന്തെന്നുള്ളത് വിവരിച്ചു പറഞ്ഞു. അതിൽ ആദ്യം യഹൂദേതരായ ആളുകളുടെ പാപം വിവരിച്ചു. ജാതികളുടെ പാപത്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി പൌലോസ് ചൂണ്ടിക്കാണിച്ചു. പിന്നീട് യഹൂദന്മാരുടെ പാപത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ ദൈവത്തിന്റെ ന്യായവിധി മുഖം നോക്കാതെയുള്ളതാണെന്നും യഹൂദന്മാരെ വെറുതെ വിടില്ല എന്നും പൌലോസ് വിശദീകരിച്ചു. മനുഷ്യവർഗത്തെ മുഴുവൻ കുറ്റക്കാരെന്ന് ദൈവം ആരോപിക്കുന്ന ഭാഗത്തേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത്. സർവത്തിന്റെയും ന്യായാധിപന്റെ മുൻപാകെ മനുഷ്യവർഗത്തെ മുഴുവൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പൌലോസ് പാപത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഭാഗം ഉപസംഹരിക്കുവാൻ പോകുകയാണ്. കുറ്റക്കാരനാകുന്നു എന്ന ആരോപണം ദൈവം സകല മനുഷ്യവർഗത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദനും ജാതിയും വെളുത്തവനും കറുത്തവനും ആണും പെണ്ണും പണക്കാരനും പാവപ്പെട്ടവനും നാം ആരാകുന്നു എന്നുള്ളതിൽ ഒരു വ്യത്യാസവുമില്ല. നാം മനുഷ്യവർഗത്തിൽ പെടുമോ എങ്കിൽ താങ്കളും ഞാനും ദൈവസന്നിധിയിൽ കുറ്റക്കാരായിട്ടാണ് നിൽക്കുന്നത്. തുടർന്ന് പൌലോസ് നമ്മെ ദൈവത്തിന്റെ ചികിത്സാലയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീക ചികിത്സാലയമാണ്. വലിയ ഡോക്ടർ നമ്മെ പരിശോധിക്കുവാൻ പോകുകയാണ്. 14 വ്യത്യസ്ത കുറ്റം ചുമത്തിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 6 ന്യായാധിപന്റെ മുൻപിലും ബാക്കി 8 നാം രോഗികളാണെന്ന് പറയുന്ന വലിയ വൈദ്യന്റെ മുൻപിലും. വാസ്തവത്തിൽ നാം മരണത്തിനടുത്ത രോഗികളാണ്. വാസ്തവം പറഞ്ഞാൽ നാം അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചവരാകുന്നു. അതാണ് നമ്മുടെ സ്ഥിതി. ഇനി നമുക്ക് 3:9 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് പരിശോധിക്കാം. 3:9 വാക്യം ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുൻപേ തെളിയിച്ചുവല്ലോ. തെളിയിച്ചുവല്ലോ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇല്ലാതിരുന്ന എന്തോ ഉണ്ടെന്ന് തെളിയിച്ചതുപോലെ ചിന്തിച്ച് തെറ്റിദ്ധരിക്കരുത്. തെളിയിക്കുക എന്നത് അല്പം ശക്തമായ വാക്കാണ്. ആ വിധത്തിലുള്ള അർത്ഥമല്ല ഇവിടെയുള്ളത്. മനുഷ്യൻ ഒരു പാപിയാകുന്നു എന്ന് തെളിയിക്കുവാനല്ല പൌലോസ് ശ്രമിക്കുന്നത്. പിന്നെയോ, ദൈവം പാപികളെ ന്യായം വിധിക്കുന്നു എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഒരു പാപിയാകുന്നു എന്ന് അനുമാനിക്കേണ്ടതായ കാര്യമില്ല. അത് വ്യക്തമാണ്. ഇന്ന് വളരെ വ്യക്തമായ ഒരു സംഗതി പൌലോസ് പ്രസ്താവിക്കുന്നു എന്നേയുള്ളൂ. ആരോപിച്ചുവല്ലോ എന്ന വാക്കായിരിക്കും കൂടുതൽ അനുയോജ്യമായുള്ളത്. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുൻപേ ആരോപിച്ചുവല്ലോ ആയിരിക്കുന്ന സ്ഥിതി പൌലോസ് അതുപോലെ പറയുന്നു. അത്രമാത്രം. ഇനിയും ഇന്ന് നാം ആരാകുന്നു എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. ഉയർന്നവനാകട്ടെ, താണവനാകട്ടെ, ധനവാനാകട്ടെ, ദരിദ്രനാകട്ടെ, നല്ലവനാകട്ടെ, മോശക്കാരനാകട്ടെ, നാം എല്ലാം പാപത്തിൻ കീഴാകുന്നു. എല്ലാവരും പാപികളാണ്. പാപത്തിൻ കീഴാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. 4 വ്യത്യസ്ത വിധത്തിൽ മനുഷ്യനൊരു പാപിയാകുന്നു. 1 അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളാൽ മനുഷ്യൻ പാപിയാകുന്നു. 2 മനുഷ്യൻ സ്വഭാവത്താൽ പാപിയാകുന്നു. പാപം ചെയ്യുന്നതുകൊണ്ടല്ല ഒരുവൻ പാപിയായിത്തീരുന്നത്, നേരെ മറിച്ച് അവൻ പാപിയായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. 3 ആരോപണം ചുമത്തപ്പെട്ടിരിക്കുന്നതിനാൽ മനുഷ്യൻ പാപിയാകുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ പിന്നീട് നാം ചിന്തിക്കുന്ന അത്രേ. 4, മനുഷ്യന്റെ മുതൽ മുഴുവനും പാപത്തിൻ കീഴാകുന്നു. നാം എല്ലാവരും, മനുഷ്യജാതി മുഴുവനും പാപത്തിൻ കീഴാകുന്നു. ഇതാ ഒന്നാമത്തെ ആരോപണം. 10 വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ് ഇതിനെ നാം വായിക്കേണ്ടത്. കാരണം 14 സങ്കീർത്തനം 1 വാക്യത്തിന്റെ ഒരു സ്വതന്ത്രമായ ഉദ്ധരണിയാണ് ഇവിടെ ലഭിക്കുന്നത്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നന്മ ചെയ്യുകയും നീതിയും രണ്ടും ഒന്നു തന്നെയാണ്. നീതിമാനായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താണ്? ശരിയായിരിക്കുക എന്ന അർത്ഥമാണ് അതിനുള്ളത്. ആരോട് ശരിയാകുക എന്നാണ് അർത്ഥമാക്കുന്നത്? നാം ദൈവത്തോട് നിരപ്പായിരിക്കേണ്ടതാണ്. അവിടെയാണ് ശരിയാകേണ്ടത്. താങ്കൾ ദൈവത്തോട് ശരിയായിരിക്കുവാൻ പോകുകയാണെങ്കിൽ മനുഷ്യരുമായി ശരിയായിരിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമാണത്. സുഹൃത്തുക്കളുമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നമ്മെ കുറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്താതിരിക്കുകയോ ചെയ്യാം. എന്നാലും നാം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ധാരണയിലെത്തിയേ മതിയാകൂ. പക്ഷെ നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ പോകുകയാണെങ്കിൽ അവന്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നോർക്കണം. വാസ്തവത്തിൽ അവിടെ കളിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവം നൽകുന്ന രക്ഷ തന്നെ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക എന്ന അടിസ്ഥാനത്തിന്മേലുള്ളതാണ് ഈ കാര്യം. ശ്രദ്ധിക്കുക, തന്റെ രക്ഷ സ്വീകരിക്കുവാനായി ദൈവം യാതൊരുത്തിനെയും നിർബന്ധിക്കുന്നില്ല. താങ്കൾക്ക് ആത്മരക്ഷ ആവശ്യമില്ലെന്ന് തോന്നുന്ന പക്ഷം അത് തള്ളിക്കളയാവുന്നതാണ്. ദൈവം താങ്കളോടും എന്നോടും പറയുന്നത്, ഈ പ്രപഞ്ചം എന്റെ വകയാണ്, എന്റേതായ കൊച്ചു ലോകത്തിലാണ് താങ്കൾ ജീവിക്കുന്നത്. എന്റെ സൂര്യപ്രകാശവും വെള്ളവും വായുവും എല്ലാം താങ്കൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്കുവേണ്ടി ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എന്റെ സ്വഭാവത്തിന് ചേർന്ന വിധത്തിലുള്ള ഒന്നാണത്. എന്റെ പരിപാടിയും പദ്ധതിയുമാണ് നടക്കുവാൻ പോകുന്നത്. താങ്കൾ ഒരു പാപിയാണ്. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നതിനാൽ താങ്കളെ രക്ഷിക്കണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇവിടെ ഇതാ രക്ഷയുടെ പദ്ധതി. ഇത് സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുക. ദൈവം പറയുന്നത് എത്ര വ്യക്തമാണല്ലേ. നഷ്ടപ്പെട്ട ലോകത്തോടുള്ള ദൈവത്തിന്റെ ദൂത് ഇതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളോട് വ്യക്തിപരമായി ഇത് തന്നെയാണ് പറയുന്നത്. അത് താങ്കൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഞാനത് സ്വീകരിച്ചു. ഒരു ദൈവപൈതലാകുന്നു എന്ന ഉറപ്പ് എനിക്കുണ്ട്. ഇതെന്തൊരു വലിയ ഭാഗ്യ പദവിയാണെന്നറിയാമോ? അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കുന്നതാണ് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. താങ്കളോ ഞാനോ അല്ല നിയമങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്നത്. ദൈവമാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക, അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതത്രേ ദൈവത്തിന്റെ പരിപാടി. സ്വന്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച നീതിമാനായി യാതൊരു വ്യക്തിയുമില്ല. എന്നാൽ അവനൊരു പദ്ധതി തയ്യാറാക്കി. ദൈവത്തിന്റെ രീതി അനുസരിച്ച് അവന്റെ മാനദണ്ഡപ്രകാരം ഒരുത്തൻ പോലും നന്മ പ്രവർത്തിച്ചിട്ടില്ല. അതത്രേ ന്യായാധിപന്റെ ഒന്നാമത്തെ കുറ്റാരോപണം. രണ്ടാമത്തെ ആരോപണം ഇപ്രകാരമാണ്. 11 വാക്യം, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ തനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുത്തൻ പോലുമില്ല എന്നർത്ഥം. താൻ എപ്രകാരമുള്ള വ്യക്തിയായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ യാതൊരുത്തനും ആയിത്തീർന്നിട്ടില്ല എന്ന് ദൈവം പറയുന്നു. 3 ആരോപണം, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനുമില്ല. ദൈവം ഇന്ന് മറഞ്ഞിരിക്കുന്നവനല്ല. മനുഷ്യനുമായി ദൈവം ഒളിച്ചുകളി നടത്തുന്നില്ല. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പൌലസപ്പോസ്തോലൻ അധ്യയനക്കാരായ തത്വചിന്തകന്മാരോട് പറഞ്ഞതോർക്കുന്നുണ്ടോ? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം പാപത്തിന് നേരെ ഇന്ന് കണ്ണടച്ച് കളയുന്നില്ല. മനുഷ്യൻ പാപിയാകുന്നു എന്ന് പരസ്യമായി അവനോട് അറിയിക്കുകയും അവന് രക്ഷ വാഗ്ദാനം ചെയ്യുകയുമാണ് ദൈവം ചെയ്യുന്നത്. അവന്റെ രക്ഷ വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അതത്രേ ദൈവം ഇവിടെ പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന യാതൊരുത്തനുമില്ല. മതത്തിന്റെ തത്വസംഹിതകൾ പറയുന്നത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു എന്ന്. അത് എത്ര തെറ്റായിട്ടുള്ള കാര്യമാകുന്നു. ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള മനുഷ്യന്റെ അന്വേഷണമാണ് മതം എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. വാസ്തവത്തിൽ ദൈവത്തെ കണ്ടെത്തുവാനുള്ള മനുഷ്യന്റെ അന്വേഷണമാണോ മതം? അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. തന്റേതായ ശ്രമത്തിൽ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയിട്ടില്ല. അവനൊന്നും ആ വിധത്തിൽ മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടില്ല. ആ നിലയിൽ അധികം മനുഷ്യൻ പുരോഗമിച്ചിട്ടുമില്ല. കാരണം മനുഷ്യൻ തെറ്റായ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ദൈവത്തിൽ നിന്നും അകന്നകന്നാണ് പോകുന്നത്. ഇവിടെ പറയുന്ന 4 ആരോപണം, 12 വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിത്തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവർ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ശരിയെന്ന് അവർക്കറിയാമായിരുന്ന വഴി അവർ വിട്ടുകളഞ്ഞിരിക്കുന്നു. പ്രാചീന ഗോത്രങ്ങൾക്ക് വളരെ പഴയതായ ഒരു പാരമ്പര്യമുണ്ട്. അത് വളരെ പണ്ട് ഒരു സമയത്ത് അവരുടെ പൂർവികന്മാർ ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞിരുന്നു എന്നതത്രേ. പ്രിയ സുഹൃത്തെ, താങ്കൾ സത്യസന്ധനാകുന്നു എങ്കിൽ താങ്കൾ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. താങ്കൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല ചെയ്യുന്നതെന്ന്. മുൻപോട്ട് പോയാലോ സത്യത്തിലുള്ളത് എന്താകുന്നു എന്നറിയാമെങ്കിലും താങ്കൾ അതുപോലെ പ്രവർത്തിക്കുവാൻ പോകുന്നില്ല. താങ്കൾ വഴിവിട്ടുപോയിരിക്കുന്നു. മനുഷ്യൻ വഴിവിട്ട് വെളിയിൽ ആയിരിക്കുന്നു. ഇതത്രേ ദൈവം മനുഷ്യനെതിരെ ഉന്നയിക്കുന്ന നാലാമത്തെ കുറ്റാരോപണം. അഞ്ചാമത്തെ ആരോപണം എന്തെന്നാൽ, അവൻ ഒരുപോലെ കൊള്ളരുതാത്തവനായി തീർന്നു. കൊള്ളരുതാത്തത് എന്നതിന് ചീത്തയായിപ്പോയത് എന്ന അർത്ഥമാണുള്ളത്. പഴുത്ത് ചീഞ്ഞുപോയ ഫലങ്ങൾ. പഴങ്ങൾ നല്ലതാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മാമ്പഴം. പക്ഷേ അത് കൂടുതൽ പഴുത്ത് ചീഞ്ഞുപോയാൽ അത് ഏറ്റവും മോശമായിരിക്കില്ലേ? മനുഷ്യവർഗം മുഴുവനും ചീത്തയായിപ്പോയി, അത്തരമുള്ള പഴം പോലെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സർവ്വഭൂമിയുടെയും ന്യായാധിപനായ ദൈവമാണ് അത് അരുളി ചെയ്യുന്നത്. ആറാമത്തെ ആരോപണം, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. മനുഷ്യവർഗം ഒരു കൂട്ടം യാത്രക്കാരെ പോലെയാണ്. ശരിയായ ദിശയിൽ നിന്നും വ്യതിചലിച്ച് നേരെ എതിർദിശയിലേക്ക് പോയ യാത്രക്കാർ. അതിൽ ഒരുത്തനു പോലും മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുന്നില്ല. തന്റെ സമയത്തെ മതനേതാക്കന്മാരോട് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ കുരുടന്മാരെ വഴികാട്ടുന്ന കുരുടന്മാരാണ്. എന്നെയും നിങ്ങളെയും കുറിച്ച് മാത്രമല്ല, ഭൂമിയിലുള്ള സകലരെയും കുറിച്ച് ദൈവത്തിന് പറയുവാനുള്ളത് ഇതത്രേ. തുടർന്ന് പൗലോസ് നമ്മെ ദൈവത്തിന്റെ ചികിത്സാലയത്തിൽ വലിയ വൈദ്യന്റെ കരങ്ങളിലേക്ക് മാറ്റുന്നു. ഇതൊരു ആത്മീയ ചികിത്സാലയമാണ്. വലിയ വൈദ്യൻ പറയുന്നത് നാം ആത്മികമായി ദീനം പിടിച്ചവരാകുന്നു എന്നത്രേ. 13 വാക്യം, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. സാധാരണ നാം ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ആദ്യം അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാമോ? വായൊന്ന് തുറന്നേ. വായ തുറന്നു കഴിഞ്ഞാൽ ഒരു ടോർച്ച് അടിച്ച് തൊണ്ട പരിശോധിക്കുന്നു. വലിയ വൈദ്യനായ കർത്താവ് യേശുക്രിസ്തുവും അതുതന്നെയാണ് മനുഷ്യജാതിയോട് ചെയ്യുന്നത്. അവൻ പറയുന്നത് എന്തെന്ന് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ചീഞ്ഞളിഞ്ഞ മനുഷ്യജഡമാണ് ശവക്കുഴിയിലുള്ളത്. അതിന്റെ ദുർഗന്ധം എത്രമാത്രമാകുന്നു എന്ന് താങ്കൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ? അത് ഭയങ്കരം തന്നെയാണ്. സഹോദര, ദൈവം താങ്കളെ നോക്കുമ്പോൾ എന്താണ് പറയുന്നതെന്നറിയാമോ? ഹോ, എത്ര നല്ലൊരു കുട്ടിയാണെന്ന് കണ്ടേ. ഒരു വഴക്കുമുണ്ടാക്കാത്ത നല്ല കുട്ടി. ഒന്ന് വെറുതെ ഇരുന്നാട്ടെ. ദൈവം പറയുന്നു താങ്കളെ തുറന്ന ശവക്കുഴി പോലെയാണ് അവൻ കാണുന്നതെന്ന്. നാറുന്നു, ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ജീവിതങ്ങൾ. ദൈവം നമ്മെ കാണുന്നത് പോലെ നമ്മെ തന്നെ കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുമായിരുന്നില്ല. അതത്രേ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാവുകൊണ്ട് അവർ ചതിക്കുന്നു, അതാണ് രണ്ടാമത്തെ സംഗതി. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോഴത്തെ ഉദാഹരണം തന്നെ നോക്കാം. വാ തുറപ്പിച്ച് തൊണ്ട പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറയുന്നത് നാക്കൊന്ന് നീട്ടുക എന്നത്രേ. മനുഷ്യവർഗത്തോട് വലിയ വൈദ്യനായ കർത്താവും പറയുന്നത് അതത്രേ. ദൈവം മനുഷ്യവർഗത്തിന്റെ നാവിൽ നോക്കിയിട്ട്, അതായത് താങ്കളുടെയും എന്റെയും നാവിൽ നോക്കിയിട്ട് എന്താണ് പറയുന്നതെന്നറിയാമോ? സർപ്പവിഷം, അത് അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇപ്പോൾ താങ്കൾ ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയാൽ ഏത് വലിയ വിഷപ്പാമ്പിനേക്കാളും അപകടകാരിയായ ഒരു നാക്ക്, അതെ താങ്കളുടെ നാവ് കാണുവാൻ കഴിയും. സർപ്പത്തിന് ഒരു വ്യക്തിയെ കൊല്ലുവാൻ കഴിയും, എന്നാൽ ഒരു വ്യക്തിക്ക് മാനഹാനി വരുത്തുവാൻ സർപ്പത്തെക്കൊണ്ടാവില്ല. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള മതിപ്പ് നശിപ്പിക്കുവാൻ സർപ്പത്തിന് സാധിക്കില്ല. എന്നാൽ താങ്കൾക്കൊരു നാവുണ്ട്, മറ്റൊരാളെക്കുറിച്ചുള്ള മതിപ്പ് നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരു അവയവം അത്രേ അത്. ഒരു സ്ത്രീയുടെ നല്ല പേര് ചീത്തയാക്കുവാൻ താങ്കൾക്ക് സാധിക്കും. ഒരു പുരുഷന്റെ മാനം നശിപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, സഭകളിൽ ഏറ്റവും അധികം ഭയാനകമായ വിഷം വ്യാപിപ്പിക്കുന്നത് ഏഷണിക്കാരാണ്. താങ്കൾ ഒരു ദിവസം പറയാറുള്ള, താങ്കളുടെ നാവ് വളച്ച് പറയാറുള്ള എത്ര സംഗതികൾ മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്നതാണ്. ചിലപ്പോൾ താങ്കൾ പറയുന്നത് സത്യമായിരിക്കാം. ചില കൂട്ടങ്ങളിൽ ചേർന്നു പോകുവാൻ സാധ്യമല്ല. ചേരുമ്പോൾ ഒക്കെ നമ്മെ പൊക്കി തലയിൽ വെക്കും. അധികം താമസിക്കാതെ അവരുടെ മാനം നശിപ്പിച്ച് പറഞ്ഞയക്കും. ഞാനീ പറയുന്ന കൂട്ടർ അനാത്മികരാണെന്ന് പറഞ്ഞാൽ തെറ്റി. ആത്മികത്തിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്നവരെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അഭിമാനിക്കുന്നവരെന്ന് ചുരുക്കം. മറ്റൊരാളെക്കുറിച്ച് ഏഷണി പറഞ്ഞ് നടക്കുന്നവർക്ക് അയ്യോ കഷ്ടം. മനുഷ്യന്റെ നാവ് എത്രമാത്രം ചീത്തയാണ്, അത് എത്രമാത്രം അപകടകരമായി തീരാവുന്നതാണ്. 14 വാക്യത്തിൽ അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് വലിയ വൈദ്യന്റെ 4 അഭിപ്രായം ഇതാണ്, അവന്റെ വായ് ശാപവും കയ്പും വഞ്ചനയും ചതിവും നിറഞ്ഞിരിക്കുന്നു. അവന്റെ നാവിന് കീഴെ എല്ലാവിധമായ ദോഷവുമുണ്ട്. അവൻ ശപിക്കുവാൻ താൽപര്യപ്പെടുന്നു. ഇന്നിത് സത്യമല്ലേ? എത്ര മോശമായുള്ള വാക്കുകളാണ് സാധാരണ മനുഷ്യർ പറയാറുള്ളത്. അശ്ലീലം കലർന്നിട്ടുള്ള സംസാരം, കയ്പ് നിറഞ്ഞ വാക്കുകൾ, ശപിക്കുന്ന മനോഭാവം. 15 വാക്യത്തിൽ നാം കാണുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു. യെശയ്യാപ്രവചനം 59 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഇതിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുന്നു. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബദ്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ വാദങ്ങളിലുണ്ട്. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബദ്ധപ്പെടുന്നു. മനുഷ്യന്റെ എത്ര ഹീനമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 16 വാക്യത്തിൽ, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. മനുഷ്യൻ നാശവും ശൂന്യതയും വരുത്തിവെച്ചിട്ട് പോകുന്നു ഇല്ലേ? 17 വാക്യം, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. മനുഷ്യന് സമാധാനത്തിന്റെ മാർഗം അറിയില്ല. നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകും. ഇത്രയും കാലം മനുഷ്യൻ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു നടന്നെങ്കിലും സമാധാനം കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. വർത്തമാന പത്രങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ സുഹൃത്തെ. ലോകത്തൊരു സമാധാനവുമില്ല എന്നല്ലേ അത് വിളിച്ചറിയിക്കുന്നത്? 18 വാക്യം, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഈ അവസാനത്തെ പ്രസ്താവനയിൽ പൌലോസ് മനുഷ്യന്റെ സകല പാപത്തിന്റെയും ആകെ തുക നൽകിയിരിക്കുന്നതായി കാണാം. മനുഷ്യന് ദൈവഭയം എന്നൊന്നില്ല. ദൈവമില്ല എന്ന രീതിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യൻ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ എത്ര പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പാപത്തെക്കുറിച്ച് പൌലോസ് അപ്പോസ്തലനും പറയുവാനുള്ളതിന്റെ അവസാന ഭാഗത്ത് നാം വന്നിരിക്കുന്നു. അതെ, 19 വാക്യം, ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. മോശയുടെ ന്യായപ്രമാണത്താൽ മനുഷ്യന് നീതീകരണം പ്രാപിക്കുവാൻ കഴിയുകയില്ല. നിരാശനായ മനുഷ്യൻ ന്യായപ്രമാണത്തിൽ എത്തിപ്പിടിക്കുന്നു. മുങ്ങിച്ചാകുവാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിലും പിടിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത് പോലെയാണത്. ന്യായപ്രമാണം അവനെ ഉയർത്തുകയില്ല. വാസ്തവത്തിൽ നേരെ മറിച്ച് പ്രവർത്തിക്കുവാനേ അതിന് കഴിയുള്ളൂ, താഴ്ത്തിക്കളയും. 20 വാക്യം, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. രക്ഷിക്കപ്പെടുവാൻ ന്യായപ്രമാണം അനുഷ്ഠിക്കണം എന്ന് വാദിക്കുന്നവർ ഈ വാക്യം ഒന്ന് വിശദീകരിക്കാമോ? നീതീകരിക്കപ്പെടുക എന്നാൽ നീതിവാൻ എന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെടുക, ദൈവത്തിന്റെ ആ നിലവാരത്തിലെത്തിച്ചേരുക. നമുക്ക് തന്നെ ഒരിക്കലും അത് ചെയ്യുവാൻ കഴിയുകയില്ല സുഹൃത്തെ. മനുഷ്യജാതിക്ക് അത് അസാധ്യമായ കാര്യമാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം എന്താണ്? ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. മനുഷ്യന് രക്ഷ പ്രദാനം ചെയ്യുന്നതിനു പകരം അവൻ ഒരു പാപിയാകുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. 21 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോഴ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഇവിടെ നീതി എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവ വിശേഷത്തിൽ ഒന്നിന്റെ കാര്യമല്ല. കാരണം തന്റെ മഹത്വം താൻ ആരുമായും പങ്കുവയ്ക്കുന്നില്ല എന്ന ദൈവം പറഞ്ഞിരിക്കുന്ന ആ അവസ്ഥ. ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതി മനുഷ്യന്റെ നീതിയുമല്ല. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാകുന്നുവെന്ന്. യെശയ്യാപ്രവചനം 64 അധ്യായത്തിന്റെ 6 വാക്യം. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് നീതിയെക്കുറിച്ചാണ് പൌലോസ് പറയുന്നത്? ദൈവം നൽകുന്ന നീതിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ക്രിസ്തു നമ്മുടെ നീതിയായി തീർന്നിരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് പരിജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 2 കൊരിന്ത്യർ 5:21 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്കുവേണ്ടി പാപമാക്കി എന്ന്. നോക്കണേ, ദൈവമാണ് ഈ നീതി നമുക്ക് നൽകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്റെയും താങ്കളുടെയും പ്രവർത്തനത്താൽ സമ്പാദിക്കാവുന്ന ഒന്നല്ല ഇത്. പിന്നെയോ, ദൈവം നമുക്കുവേണ്ടി നൽകിയിരിക്കുന്ന ഒന്നാണിത്. എന്റെ ഒരു പ്രവർത്തനത്താലും ഇത് സമ്പാദിക്കുവാൻ സാധ്യമല്ല. ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നതും അവൻ നമുക്ക് നൽകുന്നതുമായ ഒരു നീതിയാണിത്. ന്യായപ്രമാണം കൂടാതെയുള്ള ഒരു നീതി എത്ര ഇത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എന്തെങ്കിലും പ്രവർത്തിക്കുന്നതുകൊണ്ടോ പ്രമാണിക്കുന്നതുകൊണ്ടോ താങ്കൾക്ക് ലഭിക്കുന്ന ഒന്നല്ല ഈ നീതി. ദൈവത്തിന്റെ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതുകൊണ്ടും ഈ നീതി ലഭ്യമല്ല. ന്യായപ്രമാണം ആചരിക്കുന്നത് ആദ്യത്തെ പടിയാകില്ല. അങ്ങനെ ആരംഭിക്കാമെന്ന് കരുതേണ്ടതില്ല. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തുയരുവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് ന്യായപ്രമാണത്താൽ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവം അപൂർണമായതിനെ സ്വീകരിക്കുകയില്ല. എനിക്കും താങ്കൾക്കും പൂർണ്ണത കാഴ്ചവെക്കുവാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ അവന് നമ്മെ രക്ഷിപ്പാൻ സാധ്യമല്ല. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ന്യായപ്രമാണം അതിന് സാക്ഷ്യം വഹിച്ചു. അതായത് മോശയുടെ ന്യായപ്രമാണ വ്യവസ്ഥിതിയുടെ കേന്ദ്രമായിരുന്നത് രക്തച്ചൊരിച്ചിലോടെ യാഗം കഴിച്ചിരുന്ന ഒരു സമാഗമന കൂടാരമാണ്. അത് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെക്കുറിച്ച് പ്രവാചകന്മാർ മുന്നറിയിച്ചതിനാൽ പ്രവാചകന്മാരും അതിന് സാക്ഷ്യം വഹിച്ചു. ഉദാഹരണമായി യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ തന്നെ നാം 53 അധ്യായത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ ദൈവം നൽകുന്ന നീതിയെക്കുറിച്ച് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ പണ്ടൊക്കെ ചിന്തിച്ചിരുന്നത് ഈ ദൈവകൃപ എന്നെപ്പോലെയുള്ളവർക്കൊന്നും അല്ല വേണ്ടത്, നീചമായ പാപം ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇത്രയധികം ദൈവകൃപ ആവശ്യമെന്നത്രേ. ഞാനൊക്കെ എത്ര നല്ല മര്യാദയായിട്ടാണ് നടന്നിരുന്നത്. ആരാധനയ്ക്ക് പോകും, ആത്മീക കാര്യങ്ങൾക്ക് മുൻപിലുണ്ട്, പള്ളിയിലെ ഗായക സംഘത്തിലുണ്ട്, യുവജന സംഘടനയിലുണ്ട്, പിന്നെ കുറെ അതും ഇതും ചെയ്യും. അതിലെന്ത് കിടക്കുന്നു? ഈ നല്ല കാര്യങ്ങളെല്ലാം കൂടി മോശമായതിനെ മറച്ചുകൊള്ളുമല്ലോ. അന്ന് ഞാനൊരു മര്യാദപ്പാപിയായിരുന്നു. പക്ഷെ എന്നേക്കാൾ എത്രയോ മോശമായ ആൾക്കാരാണ് ചുറ്റുമുള്ളത്. മോശമായ പാപങ്ങളായി ഞാൻ കണ്ടിരുന്നത് കള്ളുകുടിക്കുക, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക, കുല ചെയ്യുക, വ്യഭിചാരം ചെയ്യുക, മോഷ്ടിക്കുക, അങ്ങനെയുള്ള ഒരു ലിസ്റ്റ്. അവർക്കൊക്കെയല്ലേ പാപമോചനം ആവശ്യം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ കൃപ നമ്മെ എല്ലാവരെയും നേടേണ്ടതിനായി ഏറ്റവും താണിറങ്ങേണ്ടിയിരുന്നു. ക്രിസ്തുവിനെ കൂടാതെയുള്ള ഓരോ വ്യക്തിയും പൂർണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഒന്നുകിൽ താങ്കൾ ക്രിസ്തുവിലൂടെ പൂർണമായും രക്ഷപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ ക്രിസ്തുവിന് വെളിയിൽ പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ക്രിസ്തുവിന്റെ നീതി ആവശ്യമാണ്. ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൽ നമുക്കുള്ള വിശ്വാസം മൂലമാണ് ക്രിസ്തുവിന്റെ നീതി നമുക്ക് ലഭിക്കുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ ദൈവം മനുഷ്യനിൽ നിന്നും നീതി ആവശ്യപ്പെട്ടു. കൃപയുടെ കീഴിൽ ദൈവം മനുഷ്യന് നീതി നൽകുന്നു. ദൈവം ആവശ്യപ്പെടുവാൻ, ദൈവത്തിന്റെ നീതി ആവശ്യപ്പെടുന്ന നീതിയാകുന്നു ദൈവനീതി എന്ന് പറയുന്നതെന്ന് ആരോ പറഞ്ഞത് അർത്ഥവത്തായി തോന്നുന്നു. ദൈവനീതിയെക്കുറിച്ച് വേറൊരു ഭക്തൻ പറഞ്ഞത് ദൈവനീതി എന്നാൽ ദൈവം ആജ്ഞാപിക്കുന്നതിന്റെ, ആവശ്യപ്പെടുന്നതിന്റെ, അംഗീകരിക്കുന്നതിന്റെ, അവൻ തന്നെ നൽകിത്തരുന്ന സകലത്തിന്റെയും ആകത്തുകയാണ്. ഇനിയും ഈ നീതി നാം ഇതിനോടകം കണ്ടതുപോലെ വിശ്വാസത്താലാണ് പ്രാപിക്കുന്നത്, പ്രവൃത്തികളാലല്ല. 23 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം. 22-23 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ നീതി പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. തന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചവരോട് കർത്താവ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. താങ്കളുടെ വിശ്വാസത്തിന്റെ മേന്മയോ വെറുതെ വിശ്വസിച്ചതുകൊണ്ടുള്ള ഗുണമോ അല്ല താങ്കൾ ദൈവനീതി പ്രാപിച്ചതിന്റെ പിൻപിലെ പ്രധാന കാര്യം. കാരണം വിശ്വാസം എന്നത് നമ്മുടെ ഭാഗത്തെ ഒരു പ്രവർത്തനമല്ല. വാസ്തവത്തിൽ നാം ആരെ വിശ്വസിക്കുന്നു എന്നതത്ര ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സുപ്രസിദ്ധ പ്രസംഗകനായിരുന്ന സ്പർജൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിലുള്ള പ്രത്യാശയല്ല താങ്കളെ രക്ഷിക്കുന്നത്, ക്രിസ്തുവത്രേ താങ്കളെ രക്ഷിക്കുന്നത്. ക്രിസ്തുവിൽ താങ്കൾക്കുള്ള സന്തോഷമല്ല, ക്രിസ്തുവത്രേ താങ്കളെ രക്ഷിക്കുന്നത്. ക്രിസ്തുവിൽ താങ്കൾക്കുള്ള വിശ്വാസവുമല്ല താങ്കളെ രക്ഷിക്കുന്നത്. രക്ഷയ്ക്കുള്ള ഉപാധി അതായിരുന്നാലും ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മെ രക്ഷിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ ഇത് തറച്ചുവെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ആ നീതി ഒരു വസ്ത്രം പോലെയാകുന്നു. അത് എല്ലാവർക്കും പ്രാപ്യമാണ്. എങ്കിലും അത് വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രമേ വരുന്നുള്ളൂ. എന്നിട്ടവൻ പറയുന്നത് ഇത് സകലർക്കും ആവശ്യമാകുന്നു എന്നത്രേ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെ പറയുന്നതുകൊണ്ട് പാപികളിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ല എന്ന് അർത്ഥമില്ല. തീർച്ചയായും ചില വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നിന്നേക്കാൾ മെച്ചമാണ്, വല്ലപ്പോഴും പള്ളിയിൽ പോകുന്നവനേക്കാൾ മെച്ചമാണ് ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എന്തായാലും വെള്ളത്തിലായില്ലേ? താങ്കൾ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുന്ന് വെച്ചിരിക്കുന്ന നിലവാരം വരെ എത്തുവാൻ താങ്കൾക്ക് കഴിയുന്നില്ല. നാം സ്വന്തം പരിശ്രമത്താൽ അത് നേടുമെന്ന് കരുതേണ്ടതും ഇല്ല. താങ്കൾ ഒരുപക്ഷെ കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്തെന്നിരിക്കാം, കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്തെന്നിരിക്കാം, കൂടുതൽ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ ചാട്ടങ്ങളെല്ലാം അതുകൊണ്ട് എങ്ങുമെത്തില്ല. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം കറപുരണ്ട തുണി പോലെ മാത്രമാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമായും ദൈവനീതിയിൽ ആശ്രയിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന നല്ല വചനത്തിനായി സ്തോത്രം. അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയാക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആർക്കോടെ പാട്ടോടെ വന്നിടുക, ആത്മാവിൽ നിറയുവാൻ ഏൽപ്പിക്കുക. ആർക്കോടെ പാട്ടോടെ വന്നിടുക, ആത്മാവിൽ നിറയുവാൻ ഏൽപ്പിക്കുക. ആനന്ദിക്കാം, ആരാധിക്കാം, ആത്മരക്ഷകന്റെ സന്നിധി. ആനന്ദിക്കാം, ആരാധിക്കാം, ആത്മരക്ഷകന്റെ സന്നിധി. ആർക്കോടെ പാട്ടോടെ വന്നിടുക, ആത്മാവിൽ നിറയുവാൻ ഏൽപ്പിക്കുക. ആർക്കോടെ പാട്ടോടെ വന്നിടുക, ആത്മാവിൽ നിറയുവാൻ ഏൽപ്പിക്കുക. വർണ്ണിപ്പാനാവതല്ലി സ്നേഹം ആഴീനാഴം പുലകാതവേ. ആരാലും വർണ്ണിപ്പാനാവതല്ലി സ്നേഹം ആഴീനാഴം പുലകാതവേ. ആകയനാഥ വരുന്നിതാ ഞങ്ങൾ ആരാധിച്ചാമോദ നിറഞ്ഞിടുവാൻ. ആകയനാഥ വരുന്നിതാ ഞങ്ങൾ ആരാധിച്ചാമോദ നിറഞ്ഞിടുവാൻ. ആർക്കോടെ പാട്ടോടെ വന്നിടുക, ആത്മാവിൽ നിറയുവാൻ ഏൽപ്പിക്കുക. ആർക്കോടെ പാട്ടോടെ വന്നിടുക, ആത്മാവിൽ നിറയുവാൻ ഏൽപ്പിക്കുക. ആരിലും ആശ്രയം വെച്ചിടാതോടുവാൻ ആശ്വാസദായക കൃപ ചൊരിയു. ആരിലും ആശ്രയം വെച്ചിടാതോടുവാൻ ആശ്വാസദായക കൃപ ചൊരി. ആശ്രിത വത്സലൻ എൻ രക്ഷകാനിൽ ആത്മാവിൽ ഞങ്ങളെ നിറച്ചിടുക. ആശ്രിത വത്സലൻ എൻ രക്ഷകാനിൽ ആത്മാവിൽ ഞങ്ങളെ നിറച്ചിടുക. ആർക്കോടെ
പാട്ടോടെ വന്നിടുക ആത്മാവിനെ.